ഞാൻ ചെയ്യുന്ന കാര്യം മറ്റാർക്കും ദോഷമൊന്നും ഇല്ലാത്തതാണെങ്കിൽ അത് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് വാദിക്കുന്ന അനേകരെ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ താങ്കളും അങ്ങനെ അനേകരെ നേരിട്ടു എന്ന് വന്നേക്കാം. ലൈംഗിക പാപങ്ങളുമായുള്ള ബന്ധത്തിൽ ദൈവകൽപ്പന ലംഘിക്കുമ്പോഴാണ് പലപ്പോഴും ഈ വാദം അധികമായി കേൾക്കാറുള്ളത്. ഞാൻ എൻ്റെ തലയിലല്ലേ ചിന്തിച്ചത്, ആർക്കും ദോഷമൊന്നുമില്ലല്ലോ എന്നുള്ള വാദം. അതല്ല എങ്കിൽ ഈ ലൈംഗിക കർമ്മത്തിൽ ഏർപ്പെട്ടവർക്ക് സമ്മതമാണല്ലോ, അപ്പോൾ പിന്നെ അത് എങ്ങനെ പാപമാകുവാനാണ് എന്നുള്ള ചോദ്യം. എന്നാൽ സുഹൃത്തെ, വാസ്തവത്തിൽ എല്ലായ്പ്പോഴും ആർക്കെങ്കിലും മുറിവേൽക്കുന്നുണ്ട് എന്ന് മറക്കരുത്. ഓരോ പാപവും ആരെയെങ്കിലും മുറിവേൽപ്പിക്കുന്നതാണ്. ദൈവകൽപ്പനകളെ ലംഘിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളുണ്ട്. ദൈവകൽപ്പനകൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളെ വിലക്കുന്നില്ല, ശരിയായ രസങ്ങൾ കളയുന്നില്ല. അതേസമയം ബുദ്ധികെട്ട പ്രവർത്തനങ്ങളിലൂടെ നമ്മെ നശിപ്പിക്കുകയോ ദൈവത്തിൻ്റെ മുൻപിൽ കയറി ഓടുന്നതിനെയോ ആകുന്നു വാസ്തവത്തിൽ അത് വിലക്കുന്നത്. ഇവിടെ ഇതാ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം എത്ര നല്ല ഉപദേശങ്ങളാണ് നമുക്ക് നൽകുന്നത്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ദൈവം വെറുക്കുന്ന 7 കാര്യങ്ങൾ നാം കണ്ടു. അതിനുശേഷം ഒരു യുവാവിനെ തെറ്റായ വഴികളിലേക്ക് വലിച്ചിഴയ്ക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പ്രത്യേകമായി പരസ്ത്രീയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 7-ാം അധ്യായത്തിൽ 6-ാം അധ്യായത്തിലെ വിഷയം തുടരുന്നതാണ് നാം കാണുന്നത്. തെറ്റായ വഴികളിൽ പോകുന്ന സ്ത്രീയെ സൂക്ഷിക്കണമെന്നുള്ളതാണ് ഇതിലെ ചിന്ത മൊത്തം. ഒരു യുവാവിനെ നശിപ്പിക്കുവാൻ അങ്ങനെ ഒരുത്തി മതി. ഞാൻ 7-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളൊന്ന് വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. മകനെ, എൻ്റെ വചനങ്ങളെ പ്രമാണിച്ച് എൻ്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചു കൊള്ളുക. നീ ജീവിച്ചിരിക്കേണ്ടതിന് എൻ്റെ കൽപ്പനകളെയും ഉപദേശത്തെയും നിന്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെപ്പോലെ കാത്തുകൊള്ളുക. നിന്റെ വിരലിന്മേൽ അവയെ കെട്ടുക, ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതുക. ജ്ഞാനത്തോട് നീ എൻ്റെ സഹോദരി എന്ന് പറയുക, വിവേകത്തിന് സഖി എന്ന് പേർ വിളിക്കുക. അത്രയും പറഞ്ഞതിന് ശേഷം ഇനിയും വിഷയത്തിലേക്ക് ശലോമോൻ പ്രവേശിക്കുകയാണ്. 5-ാം വാക്യം, അവ നിന്നെ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും ചക്രവാക്ക് പറയുന്ന അന്യസ്ത്രീയുടെ വശത്തു നിന്നും കാക്കും. ജീവിതത്തിൽ നിന്നും അവനൊരു ഉദാഹരണം വാസ്തവത്തിൽ എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. 6-9 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഞാൻ എൻ്റെ വീട്ടിൻ്റെ കിളിവാതിൽക്കൽ അഴിക്കിടയിൽ കൂടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭോഷന്മാരുടെ ഇടയിൽ ഒരുത്തനെ കണ്ടു. യൗവനക്കാരുടെ കൂട്ടത്തിൽ ബുദ്ധിഹീനനായൊരു യുവാവിനെ കണ്ടറിഞ്ഞു. അവൻ വൈകുന്നേരം സന്ധ്യാസമയത്ത് ഇരുട്ടും അന്ധകാരവുമുള്ള ഒരു രാത്രിയിൽ അവളുടെ വീട്ടിൻ്റെ കോണിനരികെ വീതിയിൽ കൂടി കടന്നു അവളുടെ വീട്ടിലേക്കുള്ള വഴിയെ നടന്നു ചെല്ലുന്നു. യുവാവ് തെറ്റായ തെരുവിലൂടെ ഒരു യാത്ര ചെയ്യുകയാണ് അതത്ര ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 10-മുതലുള്ള വാക്യങ്ങൾ, പെട്ടെന്നിതാ വേശ്യാവസ്ത്രം ധരിച്ചും ഹൃദയത്തിൽ ഉപായം പൂണ്ടുമുള്ള ഒരു സ്ത്രീ അവനെ എതിരേറ്റ് വരുന്നു. അവൾ മോഹപരവശയും തന്നിഷ്ടക്കാരത്തിയുമാകുന്നു. അവളുടെ കാൽ വീട്ടിൽ അടങ്ങിയിരിക്കയില്ല. ഇപ്പോൾ അവളെ വീഥിയിലും പിന്നെ വിശാല സ്ഥലത്തും കാണാം. ഓരോ കോണിലും അവൾ പതിയിരിക്കുന്നു. അവൾ അവനെ പിടിച്ച് ചുംബിച്ചു. ലജ്ജ കൂടാതെ അവനോട് പറയുന്നത്, എനിക്ക് സമാധാന യാഗങ്ങൾ ഉണ്ടായിരുന്നു, ഇന്ന് ഞാൻ എൻ്റെ നേർച്ചകളെ കഴിച്ചിരിക്കുന്നു. അവൾ മതഭക്തയാകുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിച്ചാലും താൻ ദൈവവുമായി ശരിയായ ബന്ധത്തിലാകുന്നു എന്ന് യുവാവിനെ അവൾ വിശ്വസിപ്പിക്കും. ഇത് ഒരു വലിയ കെണിയാകുന്നു, മറന്നു പോകരുത്. എനിക്ക് സമാധാന യാഗങ്ങൾ ഉണ്ടായിരുന്നു, ഇന്ന് ഞാൻ എൻ്റെ നേർച്ചകളെ കഴിച്ചിരിക്കുന്നു എന്നാണ് അവൾ പറയുന്നത്. നോക്കണേ, പാപത്തിലേക്ക് വശീകരിക്കുവാനും ഭക്തിയുടെ വാക്കുകൾ ഉപയോഗിക്കുന്നു. ഇന്ന് അനേകരും ഈ വഴിയിലാണ് തെറ്റ് ചെയ്യുന്നത്. ഭക്തി നിർഭരമായ വാക്കുകൾ കൊണ്ട് തങ്ങൾ ചെയ്യുന്നത് തെറ്റല്ല എന്ന് തോന്നിക്കുമാറ് കാര്യങ്ങളെ മറയ്ക്കുന്നു. വാസ്തവത്തിൽ ദൈവത്തെപ്പോലും അവർ ഈ വക തെറ്റിന് കൂട്ടുപിടിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ തെറ്റായി നാം കാണുന്നത്. അനേകരും മറ്റുള്ളവരെ വലിച്ചിഴയ്ക്കുന്നത് ഇതുപോലെയുള്ള മാർഗങ്ങളിലൂടെയാണ്. 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ കാണുവാൻ ആഗ്രഹിച്ചു, നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ട് നിന്നെ കണ്ടെത്തിയിരിക്കുന്നു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ നിന്നെ മാത്രം തേടുകയായിരുന്നു, ഏതായാലും ഒടുവിൽ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്നത്ര അവൾ പറയുന്നത്. 16 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ എൻ്റെ കട്ടിലിന്മേൽ പരവതാനികളും മിശ്രൈമ്യ നൂൽകൊണ്ടുള്ള വരിയൻ പടങ്ങളും വിരിച്ചിരിക്കുന്നു. മൂറും അകിലും ലവംഗവും കൊണ്ട് ഞാൻ എൻ്റെ മെത്ത സുഗന്ധമാക്കിയിരിക്കുന്നു. വരിക വെളുക്കും വരെ നമുക്ക് പ്രേമത്തിൽ രമിക്കാം, കാമവിലാസങ്ങളാൽ നമുക്ക് സുഖിക്കാം. പുരുഷൻ വീട്ടിലില്ല, ദൂരയാത്ര പോയിരിക്കുന്നു, പണ മടിശീല കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. പൗർണമാസിക്കെ വീട്ടിൽ വന്നു തിരിയുള്ളൂ. എത്ര ഭയങ്കര കെണിയാണ് ഇവിടെ ഒരുക്കുന്നത്. തൻ്റെ ഭർത്താവ് വീട്ടിലില്ല എന്ന് അവൾ യുവാവിന് ഉറപ്പുവരുത്തി കൊടുക്കുന്നു. സാധാരണ കണ്ടുവരുന്ന കാര്യങ്ങളാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഇത് ഒരു ഉദാഹരണം പോലെ പറഞ്ഞിരിക്കുകയാണ്. 21 മുതലുള്ള വാക്യങ്ങൾ. ഇങ്ങനെ ഏറിയൊരു ഇമ്പവാക്കുകളാൽ അവൾ അവനെ വശീകരിച്ച് അധര മാധുര്യം കൊണ്ട് അവനെ നിർബന്ധിക്കുന്നു. അറുക്കുന്നിടത്തേക്ക് കാളയും ചങ്ങലയിലേക്ക് ഭോഷനും പോകുന്നതുപോലെയും പക്ഷി ജീവഹാനിക്കുള്ളതെന്നറിയാതെ കെണിയിലേക്ക് ബന്ധപ്പെടുന്നതുപോലെയും കരളിൽ അസ്ത്രം തറയ്ക്കുവോളം അവൻ അവളുടെ പിന്നാലെ ചെല്ലുന്നു. എത്ര ഭയാനകമായ ഒരു ചിത്രമാണ് നാം ഇവിടെ കാണുന്നത്. തുടർന്ന് അവൻ മുന്നറിയിപ്പ് നൽകുന്നു. 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ മക്കളെ, എൻ്റെ വാക്ക് കേൾപ്പീൻ, എൻ്റെ വായിലെ വചനങ്ങളെ ശ്രദ്ധിപ്പീൻ. നിന്റെ മനസ്സ് അവളുടെ വഴിയിലേക്ക് ചായരുത്, അവളുടെ പാതകളിലേക്ക് നീ തെറ്റിച്ചെല്ലുകയും അരുത്. അവൾ വീഴിച്ച ഹതന്മാർ അനേകർ, അവൾ കൊന്നുകളഞ്ഞവർ ആകെ വലിയൊരു കൂട്ടമാകുന്നു. അവളുടെ വീട് പാതാളത്തിലേക്കുള്ള വഴിയാകുന്നു, അത് മരണത്തിൻ്റെ അറകളിലേക്ക് ചെല്ലുന്നു. എത്ര നല്ല ഉപദേശമല്ലേ. പലരും ഈ സത്യം അറിഞ്ഞിട്ടും ഇത് അറിയാത്തതുപോലെ ഏറ്റവും വലിയ ആപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ മുന്നറിയിപ്പ് അക്ഷരികമായി എടുക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഇതിൽ താങ്കൾക്കും എനിക്കും ചേരുന്ന ഒരു ആത്മീക അർത്ഥവും ഉണ്ട് എന്ന് ഞാൻ പറയട്ടെ. ആത്മീക അർത്ഥം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് അക്ഷരിക അർത്ഥം മറന്നു കളയുവാനല്ല. ആത്മീക വ്യഭിചാരത്തെക്കുറിച്ച് തിരുവചനത്തിൽ വളരെയേറെ പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ജനം തന്നെ വിട്ട് വിഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞപ്പോഴൊക്കെ ദൈവം അതിനെ വ്യഭിചാരം എന്നാണ് വിളിച്ചത്. വിഗ്രഹാരാധനയിൽ അവർ മുഴുകി അവരെ അടിമകളാക്കുകയും ചെയ്തു. അവർ ജീവനുള്ള സത്യദൈവത്തിൽ നിന്നും അകലെപ്പോയി. അവർ അവനോട് ചേരേണ്ടതായിരുന്നു, എന്നാൽ അവനിൽ നിന്നും അവർ അകന്നകന്നുപോയി. അവർ വാസ്തവത്തിൽ വേശ്യാവൃത്തി ചെയ്യുകയായിരുന്നു. അവർ അവനോട് അവിശ്വസ്തരും സത്യമില്ലാത്തവരും ആകുകയായിരുന്നു. അതത്രേ ആത്മീക വ്യഭിചാരം. ഇന്ന് നമുക്ക് വളരെയേറെ പാഷാണമതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും എല്ലാ പ്രകാരത്തിലുമുള്ള തെറ്റായ വിഭാഗങ്ങളും ഉണ്ട്. കൂണഴിക്കുന്നത് പോലെ ഇത് ഇന്ന് എഴിച്ചു വരികയാണ്. അധികം ഭക്തി പറഞ്ഞും ഭക്തി നടിച്ചും വരുന്നവരെ അല്പം അധികം ശ്രദ്ധിക്കണം. എങ്ങനെയെങ്കിലും തങ്ങളുടെ കൂട്ടത്തിലേക്ക് മനുഷ്യരെ വലിച്ചിഴയ്ക്കുവാൻ എന്തും പറയുന്ന ഈ കൂട്ടം. ഇവരുടെ നേതാക്കന്മാരാണ് ഭയങ്കര കള്ളന്മാർ. പാവം ജനങ്ങളിൽ നല്ലവങ്കും തങ്ങൾ അകപ്പെട്ടിരിക്കുന്ന കെണി അറിയാതെ തത്ത പറയുന്നത് പോലെ നേതാക്കന്മാരെ അനുകരിക്കുകയാണ്. ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കാത്തവരും രക്ഷയ്ക്കായി ക്രിസ്തുവിലെ വിശ്വാസം മാത്രം പോരാ എന്ന് പഠിപ്പിക്കുന്നവരും ദൈവവചനത്തിൻ്റെ അപ്രമാദിത്വത്തിലും ദൈവാത്മ പ്രേരിതയിലും വിശ്വസിക്കാത്തവരും, അങ്ങനെ അനേകം ആത്മീക വ്യഭിചാരികൾ. പല ഭാഗങ്ങളും പഠിപ്പിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ചില കത്തുകൾ വിചിത്രമാണ്. തങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന തെറ്റിനെ ആരെങ്കിലും തിരുത്തിയാൽ ഉണ്ടാകുന്ന കോപം ഭയങ്കരമാണല്ലേ. അനേകരും മുഴുവൻ കേൾക്കാതെ പ്രതികരിക്കുന്നത് കാണാവുന്നതാണ്. മുൻവിധിയാണ് അനേകരുടെയും പ്രശ്നം. ഏതൊക്കെ കർമ്മങ്ങളാണ് രക്ഷപൂർണമാകുവാൻ ആവശ്യമായിരിക്കുന്നത്, ഏത് സഭയിലാണ് ചേരേണ്ടത് എന്നൊക്കെ തുറന്നു പറയാത്തതാണ് പലരുടെയും ദേഷ്യം. ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കാത്ത മനുഷ്യൻ എന്തെല്ലാം കാട്ടിയാൽ എന്താണ് വിശേഷം. നമുക്കാവശ്യം ക്രിസ്തുവിനെയാണ്. താങ്കൾ അവനിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, എന്തിലും അധികം അവനെ സ്നേഹിക്കുന്നുവെങ്കിൽ ആരും താങ്കളെ വഴിതെറ്റിക്കരുത്. ആ മുഖസ്തുതി പറയുന്ന കൂട്ടരൊക്കെ ഒന്ന് മാറി നിൽക്കട്ടെ. വീട്ടിൽ വന്നാൽ അച്ചായനോടും അമ്മാമ്മയോടും എന്തൊരു സ്നേഹമാണെന്നറിയാമോ. ഈ വഴിയരികിൽ കണ്ട സ്ത്രീ പറഞ്ഞതുപോലെ ഇമ്പവാക്കുകൾ അല്ലാതെ എന്താണ്? കൈനിറയെ ലഘുലേഖകളുമായി അവർ തങ്ങളുടെ വാതിലിൽ മുട്ടുന്നു. എന്തൊരു തീഷ്ണത! അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും വിടില്ല. കഴിഞ്ഞ ദിവസം മദ്രാസിലുള്ള ഒരു കൂട്ടത്തെക്കുറിച്ച് രണ്ടുപേർ എന്നോട് പറഞ്ഞു. മുഴുവൻ യുവാക്കളാകുന്നു. ഒരു ദിവസം ജീവസന്ദേശം ക്രമമായി കേൾക്കുന്ന ഒരു ദമ്പതികളെ അവർ കണ്ടുമുട്ടി, അവരുടെ കൂട്ടത്തിലേക്ക് ക്ഷണിച്ചു. ഈ പറഞ്ഞ ഭർത്താവ് രാവിലെ നടക്കുവാൻ പോകും. അതറിഞ്ഞ് ഈ കൂട്ടത്തിലെ യുവാവ് നടക്കുവാൻ കൂടെ ചെന്നു. ആ സമയം യുവതി വീട്ടിലിരിക്കുന്ന ഭാര്യയോട് ഗുണദോഷം പറയുവാൻ ചെന്നു. ശല്യം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ഓടിച്ചു വിട്ടു. അല്ലാതെ എന്ത് ചെയ്യാനാണ്? ആത്മീയരാണെങ്കിൽ ഒരു അടുപ്പം തോന്നും. ആ ആത്മീയ വേശ്യ നമ്മുടെ ചുറ്റും ഇന്നുമുണ്ട്. അവളുടെ പ്രമാണത്തിലേക്ക് നമ്മെ വലിച്ചിഴയ്ക്കുവാൻ അവൾ ശ്രമിക്കുകയാണ്. വീട്ടിലേക്ക് റേഡിയോയിലൂടെയും ടിവിയിലൂടെയും അവൾ വരും. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെയാണ് അവളെ അനുഗമിച്ചാൽ ഉണ്ടാകുന്ന അനുഭവം. കർത്താവായ യേശു ക്രിസ്തുവിൽ കുറഞ്ഞ യാതൊന്നിലും നാം മനസ്സുവെക്കരുത്. അങ്ങനെ ഇവിടെ നമുക്ക് രണ്ട് പാഠം പഠിക്കുവാനുണ്ട്. ഒരു യുവാവ് അകപ്പെടാവുന്ന കെണിയും ഒരു ആത്മികൻ വീഴാവുന്ന ആത്മിക വേശ്യാവൃത്തിയും രണ്ടും ഒരുപോലെ ആപത്താണ്. അതിൽ വീഴുന്നവനെ നശിപ്പിക്കുന്ന കെണിയാകുന്നു അത്. ഇനി നമുക്ക് 8-ാം അധ്യായത്തിലേക്ക് കൂടി പ്രവേശിച്ച് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഈ യുവാവ് പല കോളേജുകളിൽ നിന്നുമുള്ള സാഹിത്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു. ജ്ഞാനത്തിൻ്റെയും ഭോഷത്വത്തിൻ്റെയും സ്ഥാനം അവനെ ക്ഷണിക്കുന്നുണ്ടായിരുന്നു. 8-ാം അധ്യായത്തിൽ ജ്ഞാനമാണ് അവനൊരു ക്ഷണം അയക്കുന്നത്. തിടുക്കത്തിൻ്റെ ഒരു കുറിപ്പും അതിലുണ്ട് എന്നതാണ് പ്രത്യേകത. യുവാവിൻ്റെ മേൽ ശരിക്കും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന് മറക്കരുത്. അധികം താമസിയാതെ സ്കൂളിലെ മണിമുഴങ്ങും. ഈ യുവാവ് ജ്ഞാനത്തിൻ്റെ സ്കൂളിൽ ചേരണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ എന്ന് പറഞ്ഞുകൊണ്ടാണ് 8-ാം അധ്യായം ആരംഭിക്കുന്നത്. 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാൻ വായിക്കട്ടെ. ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ? ബുദ്ധിയായവൾ തൻ്റെ സ്വരം കേൾപ്പിക്കുന്നില്ലയോ? നാം കണ്ടതുപോലെ യുവാവ് ജ്ഞാനത്തിൻ്റെ സ്കൂളിൽ നിന്നും വിട്ടുപോകുവാൻ വളരെയേറെ സമ്മർദ്ദം അവൻ്റെ മേൽ ചെലുത്തുന്നുണ്ട്. ഈ കൾട്ടുകളും പ്രത്യയശാസ്ത്രങ്ങളും വീടുവീടാന്തരം കയറിയിറങ്ങി മനുഷ്യരെ വലയ്ക്കുവാൻ ശ്രമിക്കുകയാണ്. ദൈവജനങ്ങളും ചെയ്യേണ്ടത് ഇതുതന്നെയാണ്. യുവജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പല നല്ല സംഘടനകളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരും വീടുവീടാന്തരം കയറിയിറങ്ങുന്നു. അവർ വ്യക്തിപരമായ വേല ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ലതാണ്. ജ്ഞാനവും വിവേകവും അവരുടെ ശബ്ദം ഉയർത്തേണ്ടതാണ്. 8-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അവൾ വഴിയരികെ മേടുകളുടെ മുകളിൽ പാതകൾ കൂടുന്നിടത്ത് നിൽക്കുന്നു. അവൾ പടിവാതിലുകളുടെ അരികത്തും പട്ടണവാതിൽക്കലും ഗോപുര ദ്വാരത്തിങ്കലും ഘോഷിക്കുന്നത്, പുരുഷന്മാരെ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, എൻ്റെ സ്വരം മനുഷ്യപുത്രന്മാരുടെ അടുക്കലേക്ക് വരുന്നു. റേഡിയോയിലൂടെ ഞങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഇതുതന്നെയാണ്. ജ്ഞാനത്തിൻ്റെ സ്കൂളിലേക്ക് വരുവാൻ ഞങ്ങൾ ക്ഷണമയക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ആളത്വമാകുന്ന ജ്ഞാനത്തിലേക്ക് നിങ്ങൾ വരയണം എന്നത്രേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവാകുന്നു നമുക്കായി ജ്ഞാനമായി തീർന്നത്. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അല്പബുദ്ധികളെ സൂക്ഷ്മബുദ്ധി ഗ്രഹിച്ചുകൊള്ളുവിൻ, മൂഢന്മാരെ വിവേക ഹൃദയന്മാരാകുവിൻ. അങ്ങനെ ഒരവസ്ഥ സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? അതായത് താങ്കൾ വേണ്ടിടത്തോളം ആയിട്ടില്ല എന്ന് സമ്മതിക്കുന്ന അവസ്ഥ. താങ്കൾ ഒരു പാപിയാകുന്നു എന്നും താങ്കൾക്ക് ബുദ്ധിപരമായ പ്രശ്നമൊന്നും ഇല്ല എന്നും സമ്മതിക്കുന്ന അവസ്ഥ. വചനത്തിലെ പല കാര്യങ്ങളും ബുദ്ധിക്ക് നിരക്കാത്തതാകുന്നു എന്ന് പറഞ്ഞു വരുന്ന പലരെയും കാണുന്നത് ഒരു തമാശ തന്നെയാണ്. അവരുടെ സംസാരം വാസ്തവത്തിൽ മഠേതരം തന്നെയാണ്. അവരുടെ പ്രശ്നം ബുദ്ധിപരമല്ല, പാപമാകുന്നു. പാപം വിട്ടുകളയുവാൻ താല്പര്യമില്ലാത്ത അവസ്ഥ. ഒരു വ്യക്തിക്ക് ഈ പറഞ്ഞതുപോലെ ബുദ്ധിപരമായ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് നടന്നിട്ട് ആ പ്രശ്നവുമായി ക്രിസ്തുവിങ്കിലേക്ക് തിരിഞ്ഞെന്നാൽ എത്ര പെട്ടെന്നാണ് അത് പരിഹരിക്കപ്പെടുന്നത് എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അത്ഭുതമായി തോന്നും അത്. 6-ാം വാക്യത്തിൽ നാം കാണുന്നത്, കേൾപ്പീൻ, ഞാൻ ഉത്കൃഷ്ടമായത് സംസാരിക്കും, എൻ്റെ അധരങ്ങളെ തുറക്കുന്നത് നേരിന് ആയിരിക്കും. എന്തൊരു ചിത്രമാകുന്നു നമുക്കിവിടെ ലഭിക്കുന്നത്. 7-8 വാക്യങ്ങളിൽ, എൻ്റെ വായ് സത്യം സംസാരിക്കും, ദുഷ്ടത എൻ്റെ അധരങ്ങൾക്ക് അറപ്പാകുന്നു. എൻ്റെ വായിലെ മൊഴി ഒക്കെയും നീതിയാകുന്നു, അവയിൽ വക്രവും വികടവുമായത് ഒന്നുമില്ല. വചനത്തിലെ തെറ്റുകളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും പല ആളുകളും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് അനേകം പുസ്തകങ്ങൾ എഴുതിയിട്ടുമുണ്ട്. ഒരു ബുദ്ധിമാനായ വ്യക്തി ബൈബിളിൽ അനേകം പ്രശ്നങ്ങൾ കണ്ടെന്ന് വരാം. എൻ്റെ പഠനത്തിൽ അതിൻ്റെ ആരംഭത്തിൽ എനിക്കും ബൈബിളിൽ അനേകം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴും കുറേയൊക്കെയുണ്ട്. എന്നാൽ പ്രശ്നം ദൈവവചനത്തിൻ്റെതല്ല, പ്രശ്നം മനുഷ്യൻ്റെ മനസ്സിലും ഹൃദയത്തിലുമാണ്. ദൈവം പറയുന്നു, ജ്ഞാനമായ വാക്കുകളിൽ വക്രവും വികടവുമായത് ഒന്നുമില്ല എന്ന്. നമ്മുടെ മനുഷ്യജ്ഞാനം കൊണ്ട് ദൈവവചനത്തെ പഠിക്കുവാൻ ശ്രമിച്ചെന്നാൽ ഇതിൽ മുഴുവൻ പ്രശ്നമാണ്. എന്നാൽ ദൈവിക ജ്ഞാനം ഈ കാര്യത്തിൽ നമുക്ക് ആവശ്യമാണ് എന്ന് മറക്കരുത്. 9 വാക്യം നോക്കിക്കാട്ടെ, അവയെല്ലാം ബുദ്ധിമാന് തെളിവും പരിജ്ഞാനം ലഭിച്ചവർക്ക് നേരും ആകുന്നു. അത് രസകരമായിരിക്കുന്നില്ലേ? അത് വാസ്തവത്തിൽ ജ്ഞാനമാകുന്നു എങ്കിൽ ആയത് ലളിതവും സാധാരണക്കാർക്ക് ആകർഷണീയവും ആയിരിക്കും. വലിയ ബുദ്ധിശക്തി ഉള്ളവർക്ക് മാത്രം മനസ്സിലാകുന്ന വിധത്തിൽ ദൈവം സുവിശേഷത്തെ ഉണ്ടാക്കിയില്ല എന്നതിൽ ഞാൻ നന്ദിയുള്ളവനാണ്, ദൈവത്തോട് വളരെയേറെ നന്ദിയുള്ളവനാകും. അവിടുന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അനേകം ആളുകളെ പൂർണ്ണമായും തള്ളിക്കളയേണ്ടി വന്നേനെ. ഈ ദൂത് സാധാരണക്കാർക്കുള്ള ദൂതാണ്. ഇത് വാസ്തവത്തിൽ ലളിതമായ ദൂതുമാണ്. പലരും ഈ ലളിതമായതിനെ കുഴച്ചു മറിച്ച് കഠിനമാക്കിയിരിക്കുന്നു. ആഴമേറിയതെന്നും ഉന്നതമെന്നും മനുഷ്യർ പറയുന്ന പല കാര്യങ്ങളും അങ്ങനെയല്ല എന്നത് രസകരമാണ്. പലർക്കും ദൈവവചനം മനസ്സിലാകാതിരിക്കുന്നത് ബുദ്ധിയുടെ പ്രശ്നം കൊണ്ടല്ല, ഹൃദയത്തിൻ്റെ നില ശരിയല്ലാത്തത് കൊണ്ടാണ്. കർത്താവിനെ അംഗീകരിക്കുന്നതിൽ ചില ബുദ്ധിപരമായ തടസ്സമുണ്ട് എന്ന് പറയരുത്, അത് തെറ്റാണ്. പ്രശ്നം താങ്കളുടെ ജീവിതത്തിലെ പാപമാകുന്നു. നിങ്ങൾ മാറ്റുവാൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും താങ്കളുടെ ജീവിതത്തിലുണ്ട് എന്നതല്ലേ വാസ്തവത്തിൽ പ്രശ്നം? താങ്കളുടെ ഹൃദയവും തലയും വണക്കി ക്രിസ്തുവിങ്കിലേക്ക് വരുവാൻ താങ്കൾക്ക് മനസ്സില്ല, അതാണ് പ്രശ്നം. ഹൃദയം ക്രിസ്തുവിങ്കിലേക്ക് തിരിയുമ്പോൾ ആശ്ചര്യകരമായ കാര്യം സംഭവിക്കും. അതെ, മൂടുപടം എടുത്തു മാറ്റപ്പെടും, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. വലിയ ബുദ്ധിമതിയായിരുന്ന പൗലോസ് കർത്താവ് യേശു ക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ അതുവരെ അവൻ്റെ ശത്രുവായിരുന്നവൻ അവൻ്റെ ഗുരുവായി. ഈ അവസ്ഥ ഉണ്ടാകാത്തിടത്തോളം കാലം നമ്മുടെ ചെറിയ ചെറിയ ചോദ്യങ്ങളിൽ നാം കുടുങ്ങിക്കിടക്കുകയല്ലാതെ രക്ഷപ്പെടില്ല. ഈ ഒരു ചോദ്യത്തിനും കൂടി ഉത്തരം ലഭിച്ചതായിരുന്നെങ്കിൽ കർത്താവിനെ അംഗീകരിക്കുവാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന് പറയുന്ന അനേകം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഭക്തൻ പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിങ്കിലേക്ക് വരുന്നതുവരെ എനിക്ക് വളരെയേറെ സംശയങ്ങളുണ്ടായിരുന്നു എന്നത്രേ. അവയെ നാം ബുദ്ധിപരമായ പ്രശ്നങ്ങൾ എന്ന് വിളിച്ചേക്കാം, എന്നാൽ അവ വാസ്തവത്തിൽ ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങളാണ്. ദൈവവചനം വ്യക്തമാണ്, സുവിശേഷം വളരെ ലളിതമാണ്, ആരും അതിനെ തെറ്റിദ്ധരിക്കുവാൻ യാതൊരു കാരണവും ഞാൻ കാണുന്നില്ല. എന്നാൽ അറിഞ്ഞുകൊണ്ട് മനസ്സോടെ സുവിശേഷത്തെ അംഗീകരിക്കാതിരിക്കുന്ന അവസ്ഥയുമുണ്ട്. അത് ഹൃദയത്തിൻ്റെ ഒരു അവസ്ഥയാണ്, ഒരു നിലയാണ്. അതുകൊണ്ടാണ് ദൈവവചനത്തെ ഒരു മീറ്റർ പോലെ അളക്കുവാൻ ഉപയോഗിക്കുന്ന, ഒരു മീറ്റർ പോലെ നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്നത്. പലതും കണ്ടുപിടിക്കുന്നതിനുള്ള മീറ്ററുകളുണ്ടല്ലോ. പാലിൽ വെള്ളമുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന മീറ്റർ, ഒരു സ്ഥലത്ത് എത്രമാത്രം ആഴത്തിൽ വെള്ളം ലഭിക്കും എന്ന് കണ്ടുപിടിക്കുന്ന മീറ്റർ, വായു സമ്മർദ്ദം കണ്ടുപിടിക്കുന്ന മീറ്റർ, അങ്ങനെ പലതും. ഒരു മനുഷ്യനിൽ വിശ്വാസമുള്ള ഒരു ഹൃദയമുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനുള്ള ഒന്നാന്തരം മീറ്റർ ആകുന്നു ദൈവവചനം. ദൈവവചനത്തോടുള്ള അവൻ്റെ പ്രതികരണം അത് വെളിവാക്കും. ദൈവവചനത്തെ സ്നേഹിക്കുന്ന അനേകം ദൈവമക്കളുണ്ട്, പക്ഷെ അത് പൊങ്ങിയും താണും ഇരിക്കും എന്ന് മാത്രം. മറ്റ് ചിലർക്ക് ഭക്തിനിർഭരമായ പ്രകടനങ്ങളും സുവിശേഷ വിഹിത വാക്കുകളുമുണ്ട്, എന്നാൽ ഹൃദയത്തിൽ യാതൊരു ചൂടും ചുറുക്കുമില്ല. ഭക്തി പറയുന്നത് കേട്ടാൽ നിൽക്കുന്ന മരം ചായും, എന്നാൽ ദൈവവചനത്തെ എതിർക്കുന്ന സ്വഭാവമാണ് അവരുടേത്. മുഴുവൻ അംഗീകരിക്കാത്തവൻ ഒട്ടും അംഗീകരിക്കുന്നില്ല എന്നോർക്കണം. ദൈവവചനത്തെ എതിർക്കുന്നവരോട് ഇടപെടുവാൻ എനിക്ക് പലപ്പോഴും ഇടയായിട്ടുണ്ട്. ഞാൻ പറയാറുണ്ട്, ലളിതമായി വചനം പഠിപ്പിക്കുന്നതാണ് എൻ്റെ ജോലിയെന്ന്. കർത്താവ് തന്നെ അവരോട് ഇടപെട്ടുകൊള്ളും. അങ്ങനെയുള്ളവരോട് കർത്താവ് ഇടപെട്ട അനേകം അവസരങ്ങൾ ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ കണ്ടിട്ടുമുണ്ട്. 100 സംശയങ്ങളുമായി നടന്നവർ തങ്ങളുടെ ജീവിതത്തെ കർത്താവിനായി സമർപ്പിച്ചപ്പോൾ എല്ലാം വ്യക്തമായി എന്ന് പറയുന്ന അനുഭവങ്ങൾ. കുടുംബങ്ങളിൽ, വ്യക്തികളിൽ, അതെ, അവൻ ഈ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്നു. ഞാൻ ഇതെല്ലാം പറയുന്നതിന് കാരണം ദൈവവചനത്തിൽ വക്രവും വികടവുമായത് ഒന്നുമില്ല എന്നതുകൊണ്ടാണ്. വക്രവും വികടവുമൊക്കെ നമ്മുടെ ഹൃദയങ്ങളാണ്. പലപ്പോഴും നാം അത് ദൈവവചനത്തിൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് ചെയ്യാറുള്ളത്. 10-11 വാക്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. എന്താ? വെള്ളിയേക്കാൾ എൻ്റെ പ്രബോധനവും മേത്തരമായ പൊന്നിനേക്കാൾ പരിജ്ഞാനവും കൈക്കൊള്ളുവീൻ. ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു, മനോഹരമായതൊന്നും അതിന് തുല്യമാകയില്ല. നമ്മുടെ മുൻഗണനകൾ നാം നേരെയാക്കി ഈ ലോകത്തിലെ കാര്യങ്ങളെ ശരിയായി വിലയിരുത്തി ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു എന്ന് ഗ്രഹിക്കുമ്പോൾ ഇയ്യോബിനെ പോലെ നാം ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകും. മുന്നമേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെയാകുന്നു ഇത്. ജ്ഞാനം അന്വേഷിക്കുക, എത്ര വലിയൊരു പാഠമാകുന്നു നമുക്കിവിടെ പഠിക്കുവാൻ ലഭിച്ചിരിക്കുന്നത്. ദൈവവചനത്തെ സംശയിക്കുന്ന ഓരോരുത്തർക്കും നല്ല ഒരു ഗുണപാഠം. പ്രശ്നം മറ്റാരുടെയും മേൽ ചാരേണ്ടതില്ല, ഒക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവാരമാണ്. ആർക്കും നിങ്ങളെ കലക്കുവാൻ കഴിയാത്ത ഒരു ഹൃദയ നിലവാരം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിന് നമ്മെ സഹായിക്കുന്നത് ദൈവവചനമാകുന്നു. ദൈവവചനത്തിലേക്ക് വരൂ. എന്നാൽ ദൈവവചനത്തിലേക്ക് വരുന്നതിന് മുൻപ് നാം നമ്മുടെ ഹൃദയങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. അവനെ സ്നേഹിക്കുവാനും മാനിക്കുവാനും തീരുമാനിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള പ്രത്യേകിച്ച് ദൈവവചനത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ മാറിക്കിട്ടു. അല്ലാതെ നമ്മുടെ ബുദ്ധി കൊണ്ട് അതിനെ നേരെയാക്കുവാൻ ശ്രമിച്ചാൽ നാം ലജ്ജിക്കേണ്ടി വരും. നമുക്ക് നമ്മുടെ ജീവിതത്തെ ഈ വിഷയത്തിൽ ഒന്ന് പരിശോധിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്ന നല്ല ദിവസത്തിനായി സ്തോത്രം. ഈ വചനത്തിനായി ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, പ്രത്യേകമായി അവിടുന്ന് ഞങ്ങളോട് വീണ്ടും തിരുവചനത്തിലൂടെ സംസാരിച്ചതിനായി സ്തോത്രം. അവിടുത്തെ വചനം അനുസരിപ്പാൻ, സംശയിക്കുവാനല്ല, അങ്ങയോടുള്ള സ്നേഹം മൂലം ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈനംദിനം പ്രവർത്തിക്കുന്നത് കണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. വചനം കേട്ട എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണം. ദൈവകൃപയിൽ നിറയപ്പെട്ടവരായി ഇന്നത്തെ ദിവസം ജീവിപ്പാൻ അവിടെ ഞങ്ങളെ ഒരുക്കണം. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ.